ദൈവനാമത്തിന് മഹത്വം. എവരി ഹോം ബൈബിൾ സ്കൂൾ മിനിസ്ട്രിയുടെ ഭാഗമായി നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ ക്ലാസ്സിൽ നാം പഠിക്കുവാൻ പോകുന്ന വിഷയം ലോകത്തിലെ പ്രധാനപ്പെട്ട മതങ്ങളും ദുരുപദേശ സംഘടനകളും എന്നുള്ള വിഷയമാണ്. ഈ ക്ലാസ്സിൽ നാം പ്രത്യേകമായി പഠിക്കുവാൻ പോകുന്ന മതം ദുരുപദേശ സംഘടനകളിൽ ഒന്നായ മോർമൻ മതം അഥവാ മോമോണിസം എന്ന വിഷയത്തെക്കുറിച്ചാണ്. ലോകമതങ്ങളിൽ പ്രായം കുറവുള്ളതെങ്കിലും അമേരിക്കയിലും ലോകത്തിന്റെ മറ്റു രാജ്യങ്ങളിലും വളരെ വേഗം പടർന്നു പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മതമാണ് മോർമൻ മതം. കഴിഞ്ഞ 25-ൽ പരം വർഷങ്ങളായി ഈ മതസംഘടന വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ദ ചേർച്ച് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഓഫ് ലാറ്റർ ഡേ സെയിൻസ് എന്ന പേരിൽ അറിയപ്പെടുന്ന പള്ളികൾ ഈ കാലഘട്ടത്തിൽ നിരവധിയുണ്ട്. മോർമൻ എന്ന പേര് ഈ ചർച്ചിന്റെ അപരനാമമാണ്. ഈ മതസംഘടനയുടെ കേന്ദ്രം സാൾട്ട് ലേക്ക് സിറ്റിയിലാണ്. ലോകത്തിലെ മറ്റു പ്രധാന മതങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ മോർമൻ മതം സാംസ്കാരികമായും വ്യക്തിപരമായും വളർച്ചാപരമായും ഭരണപരമായും കേവലം ഒരു ശിശുവാണ്. ഏകദേശം 180 വർഷക്കാലത്തെ ചരിത്രം മാത്രമേ ഈ മതത്തിന് പറയുവാനും അവകാശപ്പെടുവാനുമുള്ളൂ. എങ്കിൽ തന്നെയും ഈ കാലഘട്ടത്തിൽ ഇവരുടെ തീക്ഷ്ണമായ മിഷണറി പ്രവർത്തന നിമിത്തമായി വളർച്ചയിൽ കാര്യമായ നേട്ടം ഇവർക്ക് സംഭവിച്ചിട്ടുണ്ട്. അമേരിക്കയിലും അതെ മറ്റ് സ്ഥലങ്ങളിലും ഇവർ വളരെയധികം വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. അമേരിക്കയിലുള്ള നാഷണൽ ചേർച്ചസ് കൗൺസിൽ 2004 ഇപ്രകാരം അറിയിക്കുകയുണ്ടായി: ചേർച്ച് ഓഫ് ദ ലാറ്റർ ഡേ സെയിൻസ് മോർമോൺ സഭ എണ്ണത്തിലും വളർച്ചയിലും ഇതര സഭകളായ ബാപ്റ്റിസ്റ്റ് കാത്തലിക് ചർച്ചുകളുമായി നോക്കുമ്പോൾ 5-ാം സ്ഥാനത്ത് എത്തി നിൽക്കുന്നതായി രേഖപ്പെടുത്തുന്നു. മോർമൻ മതത്തിന്റെ സ്ഥാപക പ്രവാചകൻ ജോസഫ് സ്മിത്ത് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. ഇദ്ദേഹം 1805 December 23 ന്യൂ ഇംഗ്ലണ്ടിൽ ജനിച്ചു. മാതാപിതാക്കൾ ക്രിസ്തീയ വിശ്വാസമുള്ളവരും ബൈബിളിനെ കുറിച്ച് അറിവുള്ളവരും ആയിരുന്നു. 19-ാം നൂറ്റാണ്ടിന്റെ ഒടുവിൽ ആത്മീയ നവോത്ഥാനം അമേരിക്കയുടെ ചില ഭാഗങ്ങളിൽ വീശുവാൻ തുടങ്ങിയപ്പോൾ സ്മിത്ത് കുടുംബം ദാരിദ്ര്യവും ജീവിത ബുദ്ധിമുട്ടുകൾ നിമിത്തവും പല ഇടങ്ങളിൽ മാറി മാറി താമസിക്കേണ്ടതായി വന്നു. തന്നിമിത്തം ക്രിസ്തീയ വിശ്വാസത്തിന്റെ പ്രാധാന്യം ജീവിതത്തിൽ കുറയുവാൻ ഇടയായിത്തീർന്നു. മാതാവും പിതാവും നൃത്യവൃത്തിക്ക് വകയില്ലാതെ മുട്ടുമ്പോൾ യുവാവായി ജോസഫ് സ്മിത്തിന്റെ ഹൃദയം തിളച്ചുമറിയുവാൻ ആരംഭിച്ചു. ഏത് സഭാവിശ്വാസത്തിൽ ചേരണമെന്നുള്ള ചിന്താകുഴപ്പം തന്നെ വളരെയധികം ചിന്തിപ്പിക്കുകയും അതെ വളരെയധികം സ്വാധീനിക്കുകയും ചെയ്തു. ഇത് ഒരു തലത്തിൽ തന്റെ ജീവിതത്തിൽ അസ്വസ്ഥത ഉളവാക്കുകയുണ്ടായി. 14-ാമത്തെ വയസ്സിൽ ഒരിക്കൽ ആത്മീക ചോദ്യങ്ങളുമായി സംശയിച്ചു നിൽക്കുമ്പോൾ അതെ ജോസഫ് സ്മിത്തിന്റെ മനസ്സിലേക്ക് യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 5-ാം വാക്യം കടന്നുവന്നു. അതിപ്രകാരം വായിക്കുന്നു: നിങ്ങളിൽ ഒരുവന് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ വത്സിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ, അപ്പോൾ അവന് ലഭിക്കും. ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ എന്നും വിഷയങ്ങളുമായി മുൻപോട്ട് പോകാതെ ഏത് സഭാവിഭാഗത്തിൽ ചേരണമെന്ന് ദൈവത്തോട് ചോദിച്ചു. ഭവനത്തിൽ വായിക്കുവാനും ധ്യാനിക്കുവാനും ഇടമില്ലാത്തതിനാൽ അടുത്തുള്ള കുറ്റിക്കാട്ടിൽ മുട്ടുമടക്കി ഏകാന്തതയിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഏത് സഭാവിഭാഗമാണ് ശരിയെന്ന് ദൈവത്തോട് ചോദിച്ചുകൊണ്ടിരുന്നു. ജോസഫ് സ്മിത്ത് പ്രാർത്ഥിച്ചതായ സ്ഥലം ഇന്നും മോർമൻസ് വിശുദ്ധ സ്ഥലമായി കാണുന്നു. പ്രാർത്ഥന അവസാനിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഒരന്ധകാരശക്തി തന്റെ നാവിനെ ബന്ധിക്കുന്നതായും ചുറ്റും കൂരിരുട്ട് നിറയുന്നതായും തനിക്ക് അനുഭവപ്പെട്ടു. ഈ അവസരത്തിൽ താൻ താഴ്ചയിലേക്ക് വഴുതിപ്പോകുന്നതായി അനുഭവപ്പെട്ടപ്പോൾ രക്ഷിപ്പാനായി ദൈവത്തോട് നിലവിളിച്ചു. തത്സമയം തന്റെ തലയ്ക്ക് മുകളിലായി സൂര്യനെ വെല്ലുന്ന രണ്ട് പ്രകാശവർഷം കടന്നു വരുന്നതായി കാണുകയുണ്ടായി. ഇത് അന്ധകാരത്തെ അവിടെ നിന്ന് നീക്കിക്കളഞ്ഞു. പരിഭ്രാന്തനായി താൻ നിൽക്കുമ്പോൾ പിതാവായ ദൈവത്തിങ്കിൽ നിന്നും രണ്ട് പ്രകാശവർഷങ്ങൾ ഇവന്റെ മേൽ കടന്നു വരുന്നത് കാണുകയും ഇവൻ എന്റെ പ്രിയ പുത്രൻ, ഇവനെ കേൾക്കുക എന്ന ശബ്ദവും കേട്ടു. ഈ സമയം ജോസഫ് സ്മിത്ത് ഏത് സഭയിൽ ചേരണമെന്ന് ദൈവത്തോട് ചോദിച്ചു. അപ്പോൾ കിട്ടിയ മറുപടി, എല്ലാം അഴിമതി നിറഞ്ഞതാകൊണ്ട് ഒരു സഭയിലും ചേരരുതെന്ന് മറുപടി ലഭിക്കുകയുണ്ടായി. തനിക്ക് ലഭിച്ചതായ ദർശനം ഒരു മെതേഡിസ്റ്റ് സഭാ പുരോഹിതനുമായി പങ്കുവച്ചപ്പോൾ തികച്ചും തന്നെ അവഗണിച്ചതായി ജോസഫ് സ്മിത്തിന് തോന്നുകയുണ്ടായി. ഈ തിരസ്കരിക്കപ്പെട്ട അനുഭവം സഭാതലത്തിൽ പൊതുവെ അഴിമതിയും ദൈവീകതയുടെ തിരസ്കരണവും നിറഞ്ഞതാണെന്ന് തനിക്ക് തോന്നി. ആദ്യമായി തനിക്ക് ലഭിച്ച വെളിപ്പാടിന് 10 വർഷങ്ങൾക്ക് ശേഷമാണ് ഔദ്യോഗികമായി ചേർച്ച് ഓഫ് ദ ലാറ്റർ ഡേ സെയിൻസ് അഥവാ മോർമൻ സഭ ആരംഭിക്കുന്നത്. 6 പേരോടുകൂടി തുടങ്ങിയതായ മോർമൻ സഭ 1830 തന്നെ സഭയുടെ ഔദ്യോഗിക പുസ്തകവും പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ബുക്ക് ഓഫ് മോർമൻസ്. ജോസഫ് സ്മിത്ത് വിശ്വസിക്കുന്നത് തനിക്ക് പൗരോഹിത്യത്തിന്റെ താക്കോൽ നൽകിയത് മോശ തുടങ്ങി ഏലിയാവ് വരെയുള്ള പ്രവാചകന്മാരാണ്. പുതിയ നിയമസഭയെ യേശുക്രിസ്തുവിന്റെ സഭയെന്നും ആദ്യ നൂറ്റാണ്ടിലെ വിശ്വാസികളെ വിശുദ്ധന്മാർ എന്ന പേരിലും അറിയപ്പെട്ടതിനാലും മോർമൻ സഭ ഈ കാലഘട്ടത്തിൽ തങ്ങളുടെ സഭയ്ക്ക് ചേർച്ച് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ലാറ്റർ ഡേ സെയിൻസ് എന്ന പേര് നൽകുകയുണ്ടായി. ഇതിന്റെ അപരനാമം LDS ചേർച്ച് എന്നാണ്. യോഹന്നാൻ സ്നാപകൻ ജോസഫ് സ്മിത്തിന്റെ മുമ്പിൽ വെളിപ്പെടുകയും അഹരോന്യ പൗരോഹിത്യം തനിക്ക് നൽകുകയും ചെയ്തു. തന്നിമിത്തം സഭാപരമായിട്ടുള്ള കൂദാശകൾ, ചടങ്ങുകൾ, സ്നാനം എന്നിവ നിർവഹിക്കുവാൻ തനിക്ക് അധികാരം ലഭിച്ചു. മോർമൻ മതത്തിന്റെ അടിസ്ഥാനപരമായ സിദ്ധാന്തം ദൈവീക കൽപ്പനകളെ പൂർണ്ണമായി അനുസരിക്കുക, പ്രവാചകന്മാർക്കും ആത്മീക ഗുരുക്കന്മാർക്കും പൂർണ്ണമായി കീഴടങ്ങുക എന്നുള്ളതാണ്. ഒരു മോർമൻ മതവിശ്വാസി അവരുടെ നിയമപ്രകാരം വ്യക്തിപരമായും കുടുംബമായും പ്രാർത്ഥിക്കണം. കാരണം അവർ വിശ്വസിക്കുന്നു ഓരോ ദിവസവും ദൈവത്തിന്റെ ദാനമാണെന്നും പുത്രനോടടുക്കുവാൻ ഒരവസരം ആണ് എന്നും അവർ കണക്കാക്കുന്നു. മോർമൻ മതം കേവലം ഒരു ഞായറാഴ്ച മതമല്ല, എല്ലാ ദിവസവും എല്ലാ മണിക്കൂറുകളും ഇവർ മതപ്രചാരകന്മാരാണ്. മോർമൻ മതവിശ്വാസം. മോർമൻ മതം കുടുംബത്തിന് വലിയ പ്രാധാന്യം കൽപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ കുടുംബം എക്കാലവും നിലനിൽക്കുന്നു. ഇവരുടെ ഇടയിൽ വിവാഹം പൊതുവെ യൗവനത്തിന്റെ ആരംഭ ദിശയിൽ തന്നെ ആയിരിക്കും. വിവാഹമോചനം തികച്ചും വിരളവുമാണ്. മനുഷ്യ ജീവിതങ്ങൾ സ്വർഗപിതാവിന്റെ പുത്രീ പുത്രന്മാരാണെന്നും നിത്യമായ കുടുംബത്തിന്റെ ഒരു പ്രതിപാദനമാണ് ലോകത്തിലെ കുടുംബമെന്നും പഠിപ്പിക്കുന്നു. ഈ കുടുംബം പിന്നീട് ദൈവത്തിന്റെ നിത്യകുടുംബമായി മാറുന്നു. എല്ലാവരും സന്താനപുഷ്ടിയുള്ളവരായി പെരുകണമെന്ന് ഇവർ ഊന്നിപ്പറയുകയും അതോടൊപ്പം തന്നെ വിവാഹമോചനം, ഗർഭചിത്രം, സ്വവർഗ വിവാഹം എന്നിവയെ പൂർണ്ണമായി എതിർക്കുകയും ചെയ്യുന്നു. ഒരു വ്യക്തി കുടുംബജീവിതവും വ്യക്തമായ കാഴ്ചപ്പാടും അതോടൊപ്പം തന്നെ ദൈവീകതയുടെ പ്രചോദനവും നൽകിക്കൊടുക്കുന്നത് ഈ മതത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. മരണത്തോടുകൂടി വിവാഹബന്ധം അവസാനിക്കുന്നില്ല, അത് വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇവരുടെ ഇടയിൽ പൊതുവെ പുരുഷന്മാർ കുടുംബത്തിൻ്റെ പൗരോഹിത്യ ചുമതല ഏറ്റെടുക്കുമ്പോൾ തന്നെ ഉപജീവനത്തിനുള്ള മാർഗവും ഇവർ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. സ്ത്രീകൾ ആർഭാട സൗകര്യങ്ങൾ ഉണ്ടാകേണ്ടതിനു വേണ്ടി ജോലി ചെയ്യുന്നതിനെ വിലക്കുന്നു. ഇവർ പൊതുവെ വിശ്വസിക്കുന്നത് എല്ലാവരുടെയും ആത്മാക്കൾ ഭൂമിയിൽ പിറന്നു വീഴുന്നതിനു മുമ്പായി അതെ ഒരു സ്ഥലത്ത് ഒരുമിച്ച് വസിച്ചിരുന്നുവെന്നും ആയതിനാൽ കുടുംബജീവിതത്തിൽ ഒരു ജനനം തടസ്സപ്പെടുത്തിയ ഒരാത്മാവ് എവിടെയോ ജനിക്കുന്നത് തടസ്സമായി തീരുമെന്ന് വിശ്വസിക്കുന്നു. ആയതിനാൽ കുഞ്ഞുങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്നു. മാതാപിതാക്കൾ കുഞ്ഞുങ്ങളുടെ ശാരീരിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനോടൊപ്പം ആത്മീകമായും ഇവരെ വളർത്തേണ്ടത് ആവശ്യമാണ്. സ്നേഹത്തിലും നീതിയിലും കുഞ്ഞുങ്ങളെ വളർത്തുക വേണം. ആഴ്ചയിൽ തിങ്കളാഴ്ച ദിവസം വൈകുന്നേര സമയങ്ങൾ കുടുംബ സംഗമത്തിനായി ചിലവഴിക്കുന്നു. ഈ സമയങ്ങളിൽ ഒരുമിച്ച് ബൈബിൾ പഠിക്കുകയും പ്രാർത്ഥിക്കുകയും പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുകയും സന്തോഷിക്കുകയും ചെയ്യുന്നു. ഇവർ ഭക്ഷണത്തിന് മുമ്പ് എല്ലായ്പ്പോഴും പ്രാർത്ഥിക്കുന്നു. കുടുംബ പ്രാർത്ഥനകൾ എല്ലാവരും വട്ടത്തിൽ മുട്ടിന്മേൽ ഇരുന്നു കൊണ്ടാണ്. കുടുംബ സംഗമ സമയങ്ങളിൽ ഇവർ TV കാണുകയോ ഫോൺ വിളിക്കുകയോ ചെയ്യാറില്ല. അത് തികച്ചും തെറ്റായി ഇവർ കാണുന്നു. കുടുംബത്തിൽ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ എല്ലാവരും അവരുടേതായ കാര്യങ്ങൾ ചെയ്യണമെന്നും അതോടൊപ്പം തന്നെ വിനോദയാത്രകൾ അവധിക്കാല സമയങ്ങൾ ഒരുമിച്ച് ചിലവഴിക്കണമെന്നും ഇവർ പ്രോത്സാഹിപ്പിക്കുന്നു. മോർമൻ മതവിശ്വാസികൾ അന്യോന്യം അഭിസംബോധന ചെയ്യുന്നത് സഹോദര സഹോദരി എന്നത്രേ. കാരണം എല്ലാ മനുഷ്യവർഗത്തെയും ഒരു കുടുംബത്തിൻ്റെ അംഗങ്ങളായി കാണുന്നു. ഇവരുടെ ആരാധനകൾ പലപ്പോഴും 2-3 മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്നതാണ്. ഇവർ കൂടി വരുന്ന സമയങ്ങളിൽ അപ്പവും വെള്ളവും വീഞ്ഞിന് പകരമായി വെള്ളം ഉപയോഗിക്കുന്നു. ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നു. ആയതിനു ശേഷമായി ദൈവവചന പഠനവും പ്രസംഗവും ആരാധനയും ഉണ്ടായിരിക്കും. ഇവരുടെ യോഗങ്ങളിൽ സുഗന്ധവർഗങ്ങൾ പുകയ്ക്കുകയോ വർണ്ണശമ്പളമായ പൗരോഹിത്യ വസ്ത്രം ധരിച്ച പുരോഹിതന്മാരോ ഇല്ല. ഇവരുടെ യോഗങ്ങളിൽ കുഞ്ഞുങ്ങൾ സാധാരണയായി നേഴ്സറിയിലായിരിക്കുമെങ്കിൽ തന്നെയും കുർബാന സമയങ്ങളിൽ കുഞ്ഞുങ്ങൾ അതിൽ പങ്കെടുക്കുന്നു. കഠിനമായ പാപം ചെയ്തവരും സഭയിൽ നിന്ന് മുടക്കിയവർ ഒഴികെ സന്ദർശകർ ഉൾപ്പെടെ എല്ലാവർക്കും കുർബാന കൈക്കൊള്ളാം. ഇവർ വിശ്വസിക്കുന്നത് ഈ അപ്പവും വെള്ളവും യേശുക്രിസ്തുവിന്റെ ത്യാഗത്തെ ഓർമ്മിപ്പിക്കുന്നതും അതോടൊപ്പം തന്നെ മറ്റുള്ളവരെ സ്നേഹിക്കുവാനും സേവിക്കുവാനും ഓർപ്പിക്കുന്നതുമത്രേ ഈ കുർബാന. കാതോലിക്ക മതവിശ്വാസം പോലെ അപ്പവും വീഞ്ഞും യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി രൂപാന്തരപ്പെടുന്നില്ല എന്ന് പഠിപ്പിക്കുന്നു. ഇവരുടെ യോഗത്തിന്റെ ഏറ്റവും ബഹുമാനം കൊടുക്കുന്നതും വിശുദ്ധവുമായ ശുശ്രൂഷയത്രേ കുർബാന. ഇവരുടെ യോഗങ്ങളിൽ പാട്ടിന് വളരെ പ്രാധാന്യമുണ്ട്. പാട്ടുകൾ ആരാധനയുടെ ഒരു പ്രധാന ഭാഗമായി ഇവർ കാണുന്നു. മിക്കവാറും ശുശ്രൂഷകൾ അവസാനിക്കുന്നത് പ്രാർത്ഥനയോടെ അത്രേ. മാസത്തിന്റെ ആരംഭ ഞായറാഴ്ച ദിവസം എല്ലാവരും ഉപവാസത്തോടുകൂടി ഇവരുടെ യോഗങ്ങൾക്കായി കടന്നുവരുന്നു. ഈ സമയങ്ങളിൽ ഇവർ പിതാവാം ദൈവത്തോട് പ്രാർത്ഥിക്കുകയും സ്വർഗപിതാവിനെ വിളിച്ചപേക്ഷിക്കുന്നതോടൊപ്പം തന്നെ ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുകയും അനുഗ്രഹത്തിന് വേണ്ടി യാചിക്കുകയും ചെയ്യുന്നു. പ്രാർത്ഥന അവസാനിക്കുന്നത് യേശുക്രിസ്തുവിന്റെ നാമത്തിലാണ്. മോർമൻ വിശ്വാസം വിശുദ്ധന്മാരോടോ കന്യകാമറിയത്തോടോ പ്രാർത്ഥിക്കുന്നതിൽ വിശ്വസിക്കുന്നില്ല. മോർമൻ മതം ഞായറാഴ്ച ദിവസം ശബത്തായി ആചരിക്കുന്നു. ശബത്തിന്റെ പ്രധാന ഭാഗങ്ങളിൽ ഒന്ന് ആരാധനയാണ്. ആത്മീകതയ്ക്ക് വളരെ പ്രാധാന്യം ഈ ദിവസം ഇവർ കൽപ്പിക്കുന്നു. കഴിവതും ജോലി ഒഴിവാക്കുന്നതോടൊപ്പം തന്നെ ശബത്ത് ദിവസം ഇവർ പണം ചിലവഴിക്കാറില്ല. ശബത്ത് ദിവസം ആരാധിക്കുവാനും വിശ്രമിക്കുവാനും വേണ്ടി പൂർണമായി വേർതിരിക്കുന്നു. ബൈബിളും മോർമൻ മതവും. ഈ മതവിശ്വാസികൾ വിശ്വസിക്കുന്നത് വിശുദ്ധ ബൈബിളും മോർമൻ ഗ്രന്ഥവും ദൈവവചനമാണെന്നാണ്. ഇത് പ്രാർത്ഥനയോടെ വായിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടതാണ് എന്ന് ഇവർ വിശ്വസിക്കുന്നു. മോർമൻ മതത്തിന്റെ മറ്റ് രണ്ട് പ്രധാന പുസ്തകങ്ങൾ, ഒന്ന് ഡോക്ട്രിൻ ആൻഡ് കവനന്റ്, രണ്ട് പേൾ ഓഫ് ഗ്രേറ്റ് പ്രൈസ്, ഈ രണ്ട് പുസ്തകങ്ങൾ ഇവരുടെ മറ്റ് പ്രധാന ഗ്രന്ഥങ്ങൾ ആണ്. മൂലഗ്രന്ഥം ജോസഫ് ദൈവത്തിൽ നിന്ന് പ്രാപിക്കുകയും പരിഭാഷപ്പെടുത്തുകയും ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ബൈബിളിന് പ്രാധാന്യം കൊടുക്കുന്നു. കിങ് ജെയിംസ് ബൈബിളാണ് ഇവരുടെ ഒഫീഷ്യൽ ബൈബിൾ. ബൈബിളിൽ നിന്ന് എടുത്തിരിക്കുന്നതായ പ്രധാന ഉപദേശങ്ങൾ, ഒന്ന്, ദൈവം പ്രവാചകന്മാരിൽ കൂടെ മനുഷ്യവർഗത്തോട് സംസാരിക്കുന്നു. രണ്ട്, ദൈവം യോഗ്യതയുള്ളവരുമായി ഉടമ്പടി ചെയ്യുന്നു. മൂന്ന്, ദൈവം തന്റെ ജനത്തെ വാഗ്ദത്ത നാട്ടിലേക്ക് നടത്തുന്നു. നാല്, ദൈവം ഭൂമിയെ രക്ഷകന്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഒരുക്കുന്നു. അഞ്ച്, മനുഷ്യന്റെ ദൈനംദിന ജീവിതത്തിന്റെ പ്രവൃത്തികൾ എങ്ങനെയായിരിക്കണമെന്നുള്ളത് ബൈബിൾ പ്രതിപാദിക്കുന്നു. ആറ്, ദൈവവചനത്തിന്റെ സുവിശേഷം, വിശ്വാസം, മാനസാന്തരം, സ്നാനം, പരിശുദ്ധാത്മാവ് എന്നിവ ഉൾക്കൊള്ളുന്നതാണ്. ഏഴ്, ദൈവീക പൗരോഹിത്യം ഒരാളിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് കൈവെപ്പോടെ നൽകേണ്ടതാണ്. എട്ട്, ദൈവത്തിന്റെ ജനം സ്നാനം, വിവാഹം തുടങ്ങിയുള്ള ക്രിയകൾ നടത്തണം. ബൈബിളിന്റെ മൂലഭാഷയിൽ നിന്നുള്ള പരിഭാഷയിൽ വിവർത്തന പിശകും അതോടൊപ്പം തന്നെ യഥാർത്ഥ ബൈബിളിന്റെ ചില ഭാഗങ്ങൾ വിട്ടുകളഞ്ഞതായും മോർമൻ മതം വിശ്വസിക്കുന്നു. ഇതിന് പ്രധാന കാരണം ഇവർ ചൂണ്ടിക്കാണിക്കുന്നത് വിവർത്തകരുടെ അജ്ഞതയും പ്രസാദകരുടെ ശ്രദ്ധയില്ലായ്മയും പുരോഹിതന്മാരുടെ അഴിമതിയുമത്രേ. പുതിയതായി ബൈബിൾ വിവർത്തനം ചെയ്യുവാൻ ദൈവം ജോസഫ് സ്മിത്തിന് ദിവ്യദർശനം നൽകിക്കൊടുക്കുകയും അത് പ്രവചന രൂപത്തിൽ തനിക്ക് ലഭിക്കുകയും ചെയ്തു എന്ന് ഇവർ പഠിപ്പിക്കുന്നു. മോർമൻ മതത്തിന്റെ ഗ്രന്ഥമായ ബുക്ക് ഓഫ് മോർമൻ ഒരു പ്രസംഗ പരമ്പരയുടെ പുസ്തകമോ പ്രവചന വാക്യങ്ങളോ അല്ല. എന്നാൽ അതിലടങ്ങിയിരിക്കുന്നത് ഏകദേശം 1000-ലധികം വർഷങ്ങളുടെ ചരിത്രവും ദർശനങ്ങളുടെ ഒരു സമ്മിശ്രവും മതത്തിൻ്റെതായ ദാർശനികതകളും ഉൾക്കൊള്ളുന്നതാണ്. മാത്രവുമല്ല, മശിഹയെക്കുറിച്ചുള്ള പ്രവചനങ്ങളും കുടിയേറ്റവും യുദ്ധങ്ങളും ആധുനിക ലോകം ഭരണപരമായി നേരിടുവാൻ പോകുന്ന പ്രതിസന്ധികളെയും ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. 15 ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്ന ഈ പുസ്തകം ബൈബിൾ പോലെ തന്നെ അധ്യായങ്ങളും വാക്യങ്ങളുമായി വീണ്ടും തരം തിരിച്ചിരിക്കുന്നു. മോർമൻ ഗ്രന്ഥം ആരംഭിക്കുന്നത് ഇസ്രയേലിനായ ലേഹിയുടെ ജീവചരിത്രത്തോടനുബന്ധിച്ചാണ്. ക്രിസ്തുവിനെ ആധാരമാക്കി എഴുതിയിരിക്കുന്ന ഈ ഗ്രന്ഥം നന്മയെയും തിന്മയെയും വ്യക്തമായി ചൂണ്ടിക്കാണിക്കുന്നു. യേശുക്രിസ്തുവിന്റെ ഉപദേശങ്ങളും പ്രാർത്ഥനകളും ഉൾക്കൊള്ളിച്ചും ബന്ധപ്പെടുത്തിയും കൊണ്ട് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥന, മാനസാന്തരം, സ്നാനം, പരിശുദ്ധാത്മാവ്, விஸ்வாசம் என்னி உபதேசம் கிரி பிரபாஷணம் அந்தியநாளும் இஸ்ரேலின் வீண்டெடுப்பும் മോർമൻ പുസ്തകത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവർ വിശ്വസിക്കുന്നത് കർത്താവ് തന്റെ ശിഷ്യന്മാരിൽ 9 പേരോട് നിങ്ങളുടെ മരണശേഷം അവനോടുകൂടെ ദൈവരാജ്യത്തിൽ ആയിരിക്കുമെന്നും മറ്റ് 3 പേരോട് ഭൂമിയിൽ ആഗ്രഹമുള്ള നാൾ മുഴുവൻ വസിക്കുവാനും ദൈവജനത്തെ ഉറപ്പിക്കുവാനും ദൈവജനത്തെ സഹായിക്കുവാനുമുള്ള അനുവാദം കൊടുത്തു. മോർമൻ മതം വിശ്വസിക്കുന്നത് ഈ 3 ശിഷ്യന്മാരും ഇന്നും ഭൂമിയിൽ ജീവിക്കുന്നുവെന്നും പലരെയും അവരുടെ വഴിയാത്രയിലും പ്രവൃത്തി മണ്ഡലത്തിലും രോഗശയ്യയിലും ഇവർ സഹായിക്കുന്നു എന്ന് അവകാശപ്പെടുന്നു. ഈ 3 ശിഷ്യന്മാരെ മറ്റു ചിലർ ഇടയ്ക്ക് കണ്ടിട്ടുള്ളതായി അവകാശപ്പെടുന്നു. മോർമൻ മതത്തിന്റെ ഉപദേശങ്ങളും തത്വങ്ങളും സ്വർണത്തളികയിൽ എഴുതിയതിനു ശേഷമായി ഏകദേശം 1400 വർഷങ്ങളോളം ഇതിനെ മണ്ണിൽ കുഴിച്ചിട്ടിരുന്നതായും ദൈവത്തിന്റെ ദൂതൻ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കേണ്ടതായ സമയത്ത് ജോസഫിന് ദർശനങ്ങളിൽ കൂടി ഗോൾഡൻ പ്ലേറ്റ് കുഴിച്ചിട്ടിരുന്നതായ സ്ഥലം കാണിച്ചു കൊടുക്കുകയും പരിഭാഷപ്പെടുത്തുവാൻ ജോസഫ് സ്മിത്തിനെ സഹായിക്കുകയും ചെയ്തു. സീനായി മലയിൽ വെച്ച് യഹോവയായ ദൈവം സ്വന്തം വിരലുകൾ കൊണ്ട് കരിങ്കല്ലിൽ എഴുതി മോശയുടെ കൈകളിൽ കൊടുത്ത ദൈവീക കൽപ്പനകൾക്ക് തുല്യമായി സ്വർണ പ്ലേറ്റുകളിലുള്ള എഴുത്തുകളെ ഇവർ കാണുന്നു. മോർമൻ മതഗ്രന്ഥം ഏകദേശം 116 മില്യൺ അധികമായി പ്രചാരത്തിലുണ്ട്. ഈ ഗ്രന്ഥം ഇവരുടെ ജീവിതത്തിന്റെ വഴികാട്ടിയും നീതിയുടെ പരമ്പരയും പ്രതികൂലത്തിനെതിരെയുള്ള ധൈര്യവുമാണ്. ഈ മതഗ്രന്ഥത്തെ ഇവർ വിളിക്കുന്നത് യേശുക്രിസ്തുവിന്റെ മറ്റൊരു സുവിശേഷം എന്നത്രേ. മോർമൻ ഉപദേശങ്ങൾ: 1. കുഞ്ഞുങ്ങൾ നിഷ്കളങ്കരായതിനാൽ 8 വയസ്സുവരെ സ്നാനമേൽക്കണ്ട എന്ന് പഠിപ്പിക്കുന്നു. 2. ജനനത്തിനു മുമ്പേ മനുഷ്യനാത്മാവിൽ എവിടെയോ ജീവിക്കുന്നു. ഇതിനാധാരമായ വാക്യങ്ങൾ ഇയോബ് 38:4-7 വരെ, സദൃശ്യവാക്യങ്ങൾ 8:22-31, യെരമ്യാവ് 1:5, യോഹന്നാൻ 9:1-3 വരെ. ജനനത്തിനു മുമ്പുള്ള ആത്മാവിന്റെ അവസ്ഥ അവന്റെ ഭൂമിയിലുള്ള സ്വഭാവത്തോട് ബന്ധപ്പെട്ടിട്ടുള്ളതായിരിക്കും. ഇവർ വിശ്വസിക്കുന്നത് ആരെങ്കിലുമായി ബന്ധപ്പെടുകയോ കൂട്ടുകൂടുകയോ ചെയ്താൽ അവർ എന്നുമെന്നും സുഹൃത്തുക്കൾ ആയിരിക്കുമെന്നും ആകുന്നുവെന്നും വീണ്ടും ആകുമെന്നും വിശ്വസിക്കുന്നു. ജനനത്തിന് മുമ്പ് തന്നെ ആത്മീക ബന്ധം മാതാപിതാക്കളും ഭാര്യയും ഭർത്താവും കുഞ്ഞുങ്ങളും തമ്മിൽ ഉണ്ടായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. 3. മോർമൻ മതവിശ്വാസികൾ കുടുംബങ്ങളിൽ പിതാവിന് പൗരോഹിത്യ ചുമതല കൽപ്പിക്കുന്നു, അതോടൊപ്പം തന്നെ അനുഗ്രഹിക്കുവാനും നിയോഗിക്കുന്നു. 4. മോർമൻ മതം ഒരു കാരണവശാലും പൗരോഹിത്യ ചുമതല വീടുകളിലോ ചർച്ചുകളിലോ സ്ത്രീകൾക്ക് നൽകാറില്ല. മോർമൻ മതവും രക്ഷയും: മോർമൻ മതം രക്ഷ എന്ന വിഷയത്തെക്കുറിച്ച് ക്രിസ്ത്യൻ മതവിശ്വാസികളിൽ നിന്നും വ്യത്യസ്തമായ രീതിയിൽ കാണുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നു. മനുഷ്യജന്മം, ജീവിത ഉദ്ദേശം, മനുഷ്യ അവസാനം ആദിയായ വിഷയങ്ങൾ ക്രിസ്തീയ വിശ്വാസങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി പഠിപ്പിക്കുന്നു. മനുഷ്യാത്മാവിന്റെ രക്ഷ പല തട്ടുകളായി ഇവർ കാണുന്നു. 1. ഭൗതിക ഭൂമി സൃഷ്ടിക്കുന്നതിന് മുമ്പായി മനുഷ്യജീവിതത്തിന്റെ നിത്യമായ മൂല്യങ്ങളും ആദർശങ്ങളും ദൈവസന്നിധിയിൽ ഒരാത്മീക ജന്മമായി രൂപം കൊണ്ടു. 2. ഈ രൂപം കൊണ്ട ആത്മീക ജന്മം മാനുഷിക ശരീരത്തിൽ പ്രതിസന്ധികളും കഷ്ടങ്ങളും നേരിടുവാൻ ജനിച്ചു വീഴുന്നു. മൂന്നാമതായി, മനുഷ്യ ജീവിതത്തിൻ്റെ ഭൂമിയിലുള്ള ആഗ്രഹവും ദൈനംദിന ക്രിയകളും അനുസരിച്ച് മനുഷ്യാത്മാവ് മരണശേഷം പറുദീസയിലോ പാതാളത്തിലോ എത്തിച്ചേരുന്നു. ഒടുവിലായി ഉയർപ്പിനും ന്യായവിധിക്കുമായി കാത്തിരിക്കുന്നു. ഒടുവിലായി ഇവർ വിശ്വസിക്കുന്നത് ഏറ്റവും അശുദ്ധിയിലും തിന്മയിലും ജീവിക്കുന്നവരായ കുറച്ച് മനുഷ്യവർഗം ഒഴികെ മറ്റുള്ളവർ എല്ലാവരും സ്വർഗത്തിൽ വിവിധ തലങ്ങളിൽ നിത്യത ചെലവഴിക്കുമെന്ന് ഇവർ പഠിപ്പിക്കുന്നു. ലോകത്തിലുള്ള എല്ലാ മതങ്ങളും മരണാനന്തര ജീവിതത്തെക്കുറിച്ച് വിശ്വസിക്കുന്നവരാണ്. എന്നാൽ മോർമൻ മതം എല്ലാ മതങ്ങളിൽ നിന്നും വ്യത്യസ്തമായി മുൻജന്മത്തിലും മരണാനന്തരമുള്ള പിൻജന്മത്തിലും ഒരുപോലെ വിശ്വസിക്കുന്നു. ഹൈന്ദവ മതവും ബുദ്ധമതവും മനുഷ്യന്റെ പ്രവൃത്തികൾ അഥവാ കർമ്മം മരണാനന്തര ജീവിതത്തിന്മേൽ വളരെ സ്വാധീനം ചെലുത്തുന്നു. അതോടൊപ്പം തന്നെ പുനർജന്മം കർമ്മത്തോട് ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് ശക്തമായി പഠിപ്പിക്കുമ്പോൾ മോർമൻ മതം പുനർജന്മത്തിൽ ഒട്ടുമേ വിശ്വസിക്കുന്നില്ല. എന്നാൽ ഇവർ ഇപ്രകാരം വിശ്വസിക്കുന്നു: ഭൗതിക ലോകത്തിൽ ശാരീരിക ജന്മം പ്രാപിക്കുന്നതിന് മുമ്പ് മനുഷ്യൻ എപ്രകാരമായിരുന്നുവോ അതനുസരിച്ചായിരിക്കും അവന്റെ ലോകത്തിലുള്ള വാസം. പല മോർമൻ മതവിശ്വാസികളും ജീവിതത്തിൽ പ്രതിസന്ധി വരുമ്പോൾ ഇപ്രകാരം ചോദിക്കാറുണ്ട്: ഇത് അഭിമുഖീകരിക്കുവാൻ കാരണമായി ലോകത്തിൽ പിറന്നു വീഴുന്നതിന് മുമ്പ് ഞാൻ എന്ത് തെറ്റ് ചെയ്തു? മോർമൻ മതസ്ഥാപകനായ ജോസഫ് സ്മിത്ത് ഇപ്രകാരം പഠിപ്പിക്കുകയുണ്ടായി: മാനുഷിക ഘടകങ്ങൾ, അതായത് ബുദ്ധിമണ്ഡലം, ആത്മാവ്, ചിന്ത ആദിയായവ മുന്നമേ ഉണ്ടായിരുന്നു, സൃഷ്ടിക്കപ്പെട്ടതല്ല എന്ന് പഠിപ്പിച്ചു. ഭൂമി ഉണ്ടാകുന്നതിനു മുമ്പേ സ്വർഗീയ പിതാവും സ്വർഗീയ മാതാവും അനവധി ആത്മാക്കളെ ജനിപ്പിച്ചിരുന്നുവെന്ന് വിശ്വസിക്കുന്നു. ഇപ്രകാരം അനവധി അനവധി ആത്മശിശുക്കൾ ഭൂമിയിൽ മനുഷ്യനായി ജനിക്കുന്നതിന് മുമ്പ് സ്വർഗതലങ്ങളിൽ ജീവിച്ചിരുന്നു. ഈ സമയങ്ങളിൽ ഇവർ ഭൂമിയിൽ നേരിടുവാൻ പോകുന്ന പരീക്ഷകളും തടസ്സങ്ങളും കണ്ടുകൊണ്ട് സ്വാഭാവികമായും ഇടപാടുകളിലൂടെയും കഴിവുകളിലൂടെയും ഇവർ തങ്ങളെ തന്നെ വളർത്തിയെടുത്തു. ഈ ആത്മശിശുക്കൾ വളർച്ചയുടെ പൂർണ്ണത പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ ഇവർ ദൈവത്തോട് തങ്ങളുടെ ആഗ്രഹം പ്രകടിപ്പിച്ചു ഭൂമിയിൽ മനുഷ്യനായി ജനിച്ചു വീഴുവാൻ. ഇതിന്റെ കാരണം ഇവർ വിശ്വസിക്കുന്നത് ശരീരം കൂടാതെ അനേക പ്രവൃത്തികൾ ദൈവം ചെയ്തത് ചെയ്യുവാൻ സാധ്യമല്ല. ഇത് മാത്രവുമല്ല, ദൈവിക ജ്ഞാനം പ്രാപിക്കുവാൻ ശാരീരിക ജനനം ആവശ്യമാണ്. നന്മതിന്മയുടെ ശക്തിയെ നേരിടുവാൻ, വേദനയെയും സുഖത്തെയും നേരിടുവാൻ, ആരോഗ്യത്തെയും രോഗത്തെയും നേരിടുവാൻ, മരണത്തെയും നിത്യതയെയും നേരിടുവാൻ ദൈവിക ജ്ഞാനം ആവശ്യമത്രേ. കേവല മനുഷ്യൻ ലോകത്തിൽ പാപം ചെയ്യുകയും ദൈവസന്നിധിയിൽ പ്രവേശിക്കുവാൻ അയോഗ്യനാവുകയും ചെയ്തപ്പോൾ മോർമൻ മതം വിശ്വസിക്കുന്നത് മനുഷ്യവർഗത്തെ രക്ഷിക്കുവാൻ സ്വർഗത്തിൽ കൂടിയാലോചന നടക്കുകയും ഉന്നതരായ രണ്ടാത്മാക്കൾ സ്വർഗത്തിൽ നിന്ന് മനുഷ്യവർഗത്തെ രക്ഷിക്കുവാൻ സന്നദ്ധത പ്രകടിപ്പിക്കുകയും ചെയ്തു. ഒന്നാമത്തെ ആത്മാവ് ലൂസിഫർ ആയിരുന്നു. എല്ലാ മനുഷ്യവർഗത്തെയും ബലമായി അനുസരിപ്പിച്ച് രക്ഷിക്കുവാൻ ലൂസിഫർ പദ്ധതിയിട്ടു. എന്നാൽ ഇവൻ സ്വയമായി മഹത്വവും ബഹുമാനവും എടുക്കുന്നത് നിമിത്തമായി തന്റെ പദ്ധതി പൊളിഞ്ഞു, നടപ്പിലായില്ല. പിന്നീട് ആത്മാക്കളിൽ ആദിജാതൻ യഹോവ എന്ന നാമമുള്ളവൻ എല്ലാവരുടെയും പാപത്തിന്റെ പരിഹാരത്തിനും രക്ഷയ്ക്കുമായി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. മരണത്തിലൂടെയും ഉയർപ്പിലൂടെയും ദൈവത്തോടുള്ള അനുസരണത്തിലൂടെയും വീണ്ടെടുപ്പ് സാധിക്കുമെന്ന് താൻ ദൈവത്തിന് ഉറപ്പുകൊടുത്തു. ഇവനത്രേ ലോകത്തിൽ പിറന്നു വീണ യേശു കർത്താവ്. ക്രൈസ്തവ മതവും കാതോലിക്ക മതവും പഠിപ്പിക്കുന്നത് ആദ്യ പിതാക്കന്മാരായ ആദാമും ഹവ്വയും തെറ്റ് ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും മനുഷ്യവർഗം ഈ കാണുന്ന അവസ്ഥയിൽ ആകുമായിരുന്നില്ല. പ്രത്യുത എന്നുമെന്നും സന്തോഷിക്കുന്നവർ ആകുമായിരുന്നു. എന്നാൽ മോർമൻ പദം പഠിപ്പിക്കുന്നത് ആദാമും ഹവ്വയും ഒരിക്കലും തെറ്റ് ചെയ്തില്ല, എന്നാൽ അവരെടുത്ത തീരുമാനം ഭൂമിയിൽ വർധന ഉണ്ടാകുവാനും ഭൂമി നിറയുവാനും കാരണമായി തീർന്നു. പഴം തിന്നത് നിമിത്തമത്രേ അവർ സന്താന പുഷ്ടിയുള്ളവരും മാതാപിതാക്കളും ആയി തീർന്നത്. ഇതോടുകൂടി മോർമൻ മതം, മോർമോണിസം എന്ന ക്ലാസിന്റെ ഒന്നാം ഭാഗം ഇവിടെ അവസാനിക്കുന്നു. ഇതിന്റെ രണ്ടാം ഭാഗം തുടർന്നുള്ള ക്ലാസ്സിൽ നമുക്ക് ശ്രദ്ധിക്കാം. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാർ ആകട്ടെ.